മയക്കത്തിനൊടുവിൽ സ്വർണലിപികളിൽ 60,000 എന്നൊരു സംഖ്യ കൺമുന്നിലൂടെ മിന്നിമാഞ്ഞു. ഞാൻ ഞെട്ടിയുണർന്നു. ആൻ മരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ്. പാതിരാവിലെ ഫോൺ കോൾ. ഈശോയെ, ഞാനൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ശരിയായില്ല. എനിക്കൊപ്പം ലോൺ അപേക്ഷ കൊടുത്ത കൂട്ടുകാരിക്ക് കിട്ടി. നീ എന്താ എന്നോടിങ്ങനെ ചെയ്തത്? രാവിലെ തന്നെ മുറിയിൽ ഈശോയുമായി വലിയ യുദ്ധം നടക്കുകയാണ്. തെളിവ് സഹിതം ഈശോയുടെ മുന്നിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈശോ നിശബ്ദത തുടർന്നു. എല്ലാം വിറ്റ് കുടുംബസമേതം വാടക വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈശോയോടൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇനിയൊരു വീട് നീ തരുന്നെങ്കിൽ ഈശോയെ നിന്റെ വീടിൻ്റെ അടുത്തായിരിക്കണേയെന്ന്, അതായത് ദൈവാലയത്തിനടുത്ത് വേണമെന്നായിരുന്നു ഡിമാൻഡ്. അതേതായാലും ഈശോ സാധിച്ചു തന്നു. ഇടവക ദൈവാലയത്തിന് തൊട്ടു മുന്നിൽ ആ വീട് ജപ്തി ചെയ്തു പോവാതിരിക്കാനാണ് ഈ ലോണപേക്ഷ. എന്നിട്ടിപ്പോൾ ഈശോയ്ക്ക് ഒരു കുലുക്കവുമില്ല. അവിടുന്ന് എൻ്റെ വാക്കുകൾക്കൊന്നും മറുപടി പറയുകയില്ല എന്ന് പറഞ്ഞ് നീ അവിടുത്തേക്കെതിരെ സംസാരിക്കുന്നത് എന്ത്? ദൈവമൊരിക്കൽ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ വേറൊരു രീതിയിൽ. എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല. Job 33:13-14. കടബാധ്യതകളെല്ലാം ഒന്നിച്ച് വീട്ടി സമാധാനമായി കഴിയാനുള്ള ആഗ്രഹം കൊണ്ട് വലിയൊരു സംഖ്യയാണ് ലോൺ അപേക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്തിട്ടും ലോൺ പാസ്സാകുന്നില്ല. പിന്നെ എങ്ങനെ ഈശോയോട് വഴക്കിടാതിരിക്കും? ഇന്നത്തെ വഴക്ക് തീരണമെങ്കിൽ ഈശോ മറുപടി പറഞ്ഞേ പറ്റൂ. വഴക്കിനൊടുവിൽ ഈശോയുടെ അടുത്തിരുന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിച്ച് കരഞ്ഞു. എപ്പോഴോ ഞാൻ തളർന്നു മയങ്ങി. മയക്കത്തിനൊടുവിൽ സ്വർണലിപികളിൽ 60,000 എന്നൊരു സംഖ്യ കൺമുന്നിലൂടെ മിന്നിമാഞ്ഞു. ഞാൻ ഞെട്ടിയുണർന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ആലോചിച്ചു. ഒരു കടലാസ് കഷ്ണം എടുത്ത് അതിൽ 60,000 ദിർഹം എന്ന് സംഖ്യയായി എഴുതി അതിനെ ഇന്ത്യൻ രൂപയായി മാറ്റി നോക്കി. 12,00,000 വരും. ഏകദേശം കാര്യങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. അമ്മയെ ഉടൻ ഫോണിൽ വിളിച്ചു. ഭവന വായ്പ മാത്രം എത്ര രൂപ അടക്കേണ്ടി വരുമെന്ന് ചോദിച്ചു. മുതലും പലിശയും അടക്കം 12,00,000 വരുമെന്ന് മറുപടി. അപ്പോൾ പ്രശ്നം മനസ്സിലായി. കുടുംബത്തിന്റെ മുഴുവൻ കടവും വീട്ടാനുള്ള സമയമായിട്ടില്ല. തൽക്കാലം ഭവന വായ്പ മാത്രം അടയ്ക്കാനാണ് ഈശോയുടെ പ്ലാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ബാങ്കിലേക്ക്. പുതിയ ലോണിനുള്ള അപേക്ഷ കൊടുത്തു. ആദ്യം ആവശ്യപ്പെട്ട തുകയ്ക്ക് പകരം 60,000 എന്നെഴുതി. ഒരാഴ്ചയ്ക്കുള്ളിൽ പണം അക്കൗണ്ടിൽ വന്നു. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. Job 19:25. അവധിക്ക് നാട്ടിലെത്തി. ബാങ്കിൽ പണമടച്ച് വീടിൻ്റെ ആധാരം തിരിച്ചെടുത്ത് മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ ഇന്ന് ഞാൻ ഓർക്കുന്നു. 2 ആഴ്ചത്തെ അവധി കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചുള്ള യാത്ര. എയർപോർട്ടിൽ അങ്ങുമിങ്ങും നോക്കിയിരിക്കുമ്പോൾ ഈശോയോട് ചെറിയൊരു രഹസ്യം പറച്ചു. ഈശോയെ, പറയുന്നത് അത്യാഗ്രഹമാണെങ്കിൽ ക്ഷമിക്കണം. മാതാപിതാക്കൾക്ക് വയസ്സായി, ചെറിയ രോഗാവസ്ഥകളുമുണ്ട്. അനിയത്തിയുടെ വിവാഹം നടത്താനുണ്ട്. വീട്ടിലൊരു കാറുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓരോ തവണ ടാക്സിക്ക് വേണ്ടി അലയുകയും വേണ്ട. കയ്യിലുള്ള പണമെല്ലാം കടം വീട്ടാൻ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അടുത്ത ലീവിന് എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോവാൻ ഒരു കാറ് വീട്ടിൽ കൊടുത്തേക്കണേ. സുരക്ഷിതമായി ദുബായിൽ തിരിച്ചെത്തി. നവംബർ മാസം കടന്നുപോയി. ആ ഇടയ്ക്ക് ഇടവക ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് അമ്മയും ഒപ്പം ഞാനും കഴിയുന്ന വിധത്തിൽ ചെറിയൊരു പങ്ക് ഈശോയുടെ ആലയത്തിനായി കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു പാതിരാവിൽ വീട്ടിൽ നിന്നുള്ള ഫോൺ കോൾ ഭയത്തോടെയാണ് അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഈശോയുടെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ കണ്ണുനീർത്തുള്ളികൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ദേവാലയത്തിൽ ആ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ചുള്ള ലക്കി ഡ്രോയിൽ ഒരു ആൾട്ടോ കാർ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈശോ തന്ന ക്രിസ്മസ് സമ്മാനം. തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ നാടെങ്ങും കിലോമീറ്ററുകൾ നടന്ന് സഞ്ചരിച്ച വ്യക്തിയായതുകൊണ്ട് വാഹനത്തിൻ്റെ ആവശ്യം പുള്ളിക്കാരന് പെട്ടെന്ന് മനസ്സിലായെന്ന് വേണം കരുതാൻ. ഈശോയുടെ സമ്മാനമായതുകൊണ്ട് ഞങ്ങൾ കാറിനൊരു പേരിട്ടു, ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഈശോ തന്ന ഭവനത്തിനും അത് തന്നെയാണ് പേര്. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യോഹന്നാൻ 14:14.